Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. സീറോ മലബാർ രീതിയിലെ ആരാധനക്രമം അനുസരിച്ചുള്ള ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണിന്ന് പ്രത്യക്ഷീകരണം മൂന്നാം വാരം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം 29 മുതൽ 34 വരെ വാക്യങ്ങൾ.
അടുത്ത ദിവസം യേശു തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണെന്ന് ഞാൻ പറഞ്ഞത് ഇവനെപ്പറ്റിയാണ്. കാരണം എനിക്ക് മുമ്പ് തന്നെ ഇവനുണ്ടായിരുന്നു, ഞാനും ഇവനെ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഇവനെ ഇസ്രായേലിന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്ന് ജലത്താൽ സ്നാനം നൽകുന്നത്. ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് അവന്റെ മേൽ ആവസിക്കുന്നത് താൻ കണ്ടുവെന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തി. ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല, എന്നാൽ ജലം കൊണ്ട് സ്നാനം നൽകാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു, ആത്മാവിറങ്ങി വന്ന് ആരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നുവോ അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ. ഞാനത് കാണുകയും ഇവൻ ദൈവപുത്രനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു.
തന്റെ പരസ്യ ജീവിതത്തിന്റെ ആരംഭത്തിൽ യേശുവിന്റെ കൂടെ ഒരു ദിവസം ആത്മീയതയിൽ വസിച്ച ആദ്യ ശിഷ്യന്മാർ പറഞ്ഞ വാക്കുകളാണ്, ഞങ്ങൾ മിശിഹായെ കണ്ടു, ഞങ്ങൾ മിശിഹായെ കണ്ടു എന്ന്. ഇതൊരു കം ആൻഡ് സീ എക്സ്പീരിയൻസ് കഴിഞ്ഞവരുടെ ആഹ്ലാദ പ്രകടനമാണെന്ന് പറയാം. ഇതൊരു കണ്ടെത്തലാണ്, ഇറ്റ്സ് എ ഡിസ്കവറി. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവനെന്ന് യോർദാൻ നദിക്കരയിൽ യോഹന്നാൻ ചൂണ്ടിക്കാണിച്ച് ക്രിസ്തുവിനെ കണ്ടെത്തിയതായിരുന്നു ശിഷ്യന്മാരുടെ ആത്മീയാനുഭൂതി. അതാണവരെ പിന്നെ മുന്നോട്ട് നയിച്ചത്, ലോകത്തിന്റെ അതിർത്തിയോളം പിന്നെ സുവിശേഷവുമായി അവരെ എത്തിച്ചത് ഈ ആത്മീയാനുഭൂതിയാണ്. അറിയപ്പെട്ട സാഹിത്യകാരൻ സെബാസ്റ്റ്യൻ പള്ളിത്തോടിന്റെ നോവലാണ് ആഞ്ഞൂസ് ദേയി. പൗരോഹിത്യ ജീവിതത്തെ വിവരിക്കുകയും ഒരുപോലെ വിമർശിക്കുകയും ചെയ്യുന്ന വരികളാണ് പള്ളിത്തോടിന്റെ നോവല്. ആഞ്ഞൂസ് ദേയി എന്ന ലത്തീൻ വാക്കിന് ദൈവത്തിന്റെ കുഞ്ഞാട് എന്നാണ് അർത്ഥം. ആഞ്ഞൂസ് എന്നാൽ ചെറിയ ആട്, കുഞ്ഞാട്. ദേവൂസ് എന്നാൽ ദൈവം എന്നുമാണ് മൂലാർത്ഥം. സ്നാപക യോഹന്നാൻ യേശുവിനെ വിളിച്ച അല്ലെങ്കിൽ വിവരിച്ച ആഞ്ഞൂസ് ദേയി, ദൈവത്തിന്റെ കുഞ്ഞാടെന്ന ശീർഷകത്തിന് 5 അർത്ഥങ്ങളുണ്ടെന്ന് പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നു. അവ നമുക്കൊന്ന് പരിശോധിക്കാം. ഇങ്ങനെയാണ്, സഹനത്തിന്റെ കുഞ്ഞാടാണ് ആദ്യത്തേത്. യേശയ്യാ പ്രവാചകൻ സഹനദാസനെ കുഞ്ഞാടായി അവതരിപ്പിച്ചിരിക്കുന്നു. വഴിതെറ്റിപ്പോയ ആടുകളെ പോലെയാണ് നാം. ഓരോരുത്തരും സ്വന്തം വഴിക്കിറങ്ങിപ്പോകുന്നു. നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് സ്വയം ഏറ്റെടുത്തു, തൻ്റെ മേൽ അവിടുന്ന് ചുമത്തി. അവിടുന്ന് മർദ്ദിതനായി പീഡിതനായി, എങ്കിലും ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുൻപിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവിടുന്ന് മൗനം പാലിച്ചു എന്ന്. ഇത് സഹനദാസനും ദൈവത്തിൻ്റെ കുഞ്ഞാടുമായ ക്രിസ്തുവിൻ്റെ മാതൃകയാണ്. ദ പ്രോട്ടോടൈപ്പ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തു തന്നെയാണിത്. ഹെബ്രായ ഭാഷയിലെ താലേ എന്ന പദത്തിന് കുഞ്ഞാടെന്നും ദാസനെന്നും അർത്ഥമുണ്ട്. ഇനി രണ്ടാമത്തെ അർത്ഥം ബലിയാട്, ദ സാക്രിഫിഷ്യൽ ലാംബ് എന്നാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഇസഹാക്കിന് പകരം ബലിയർപ്പിക്കപ്പെട്ട കുഞ്ഞാടിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഹൊറേബ് മലയിലെത്തിയപ്പോൾ അബ്രാഹം മകനെ ബലി കഴിക്കാൻ കത്തി കയ്യിലെടുത്തു. തൽക്ഷണം കർത്താവിൻ്റെ ദൂതൻ ആകാശത്തുനിന്ന് അബ്രാഹം അബ്രാഹം എന്ന് വിളിച്ചു. ഇതാ ഞാൻ. അബ്രാഹം വിളിക്കേട്ടു, കുട്ടിയുടെ മേൽ നീ കൈവയ്ക്കരുത്, അവനെ ഒന്നും ചെയ്യരുത്. അബ്രാഹം, നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഉറപ്പായിരിക്കുന്നു. നിന്റെ ഏകപുത്രനെ സമർപ്പിക്കാൻ പോലും നീ മടി കാണിച്ചില്ല. അപ്പോൾ അബ്രാഹം തലപൊക്കി നോക്കി. തൻ്റെ പിന്നിൽ മുൾച്ചെടികളിൽ കൊമ്പുടക്കിക്കിടക്കുന്നൊരു മുട്ടാടിനെ കണ്ടു. മകൻ ഇസഹാക്കിന് പകരം അബ്രാഹം അതിന് കർത്താവിന് ബലിയർപ്പിച്ചു. ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന പദത്തിന് ഇനി പെസഹ കുഞ്ഞാട് എന്നുകൂടെ അർത്ഥമുണ്ട്. തൻ്റെ സുവിശേഷത്തിൽ യോഹന്നാൻ മൂന്ന് പെസഹ തിരുനാളുകളെ പറ്റി പരാമർശിക്കുന്നുണ്ട്. സുവിശേഷകനായ യോഹന്നാൻ പരാമർശിക്കുന്ന ദേവാലയത്തിലെ പെസഹ ദ പാസ് ഓവർ ഓഫ് ദ ടെമ്പിൾ എന്ന് വിളിക്കാം. യഹൂദരുടെ പെസഹ തിരുനാളിൽ പങ്കെടുക്കാൻ ക്രിസ്തു ജെറൂസലേമിലേക്ക് പോയി എന്ന് നാം വായിക്കുന്നില്ലേ? ഇത് ഇസ്രായേലിൻ്റെ പുറപ്പാടിൻ്റെയും വിമോചനത്തിൻ്റെയും അനുസ്മരണമാണ്. സുവിശേഷകൻ പിന്നെയും വിവരിക്കുന്ന തിബേരിയോസ് തീരത്ത് വച്ച് പെസഹ തിരുനാളിനോടനുബന്ധിച്ച് ക്രിസ്തു പ്രവർത്തിച്ച അപ്പം വർദ്ധിപ്പിക്കൽ സംഭവത്തെ ദ പാസ് ഓവർ ഓഫ് ദ ബ്രെഡ് അപ്പത്തിൻ്റെ പെസഹ എന്നും നമുക്ക് വിശേഷിപ്പിക്കാം. ഒരു പയ്യന്റെ കൈവശമുണ്ടായിരുന്ന അഞ്ച് ബാർലി അപ്പവും രണ്ട് ചെറുമീനും കൊണ്ടാണ് ക്രിസ്തു 5000 പേരെ പോറ്റിയ സംഭവം ദൃക്സാക്ഷിയായ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. യോഹന്നാൻ വീണ്ടും ക്രിസ്തുവിനെ കടന്നുപോകലിൻ്റെ കുഞ്ഞാടായി ചിത്രീകരിക്കുന്നു. ദ ലാംബ് ഓഫ് ദ പാസ് ഓവർ. അന്ത്യത്താഴ വിരുന്നിൽ തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുകയും മരണത്തിന് മുൻപ് അവർക്ക് സ്നേഹത്തിൻ്റെ ഉടമ്പടി നൽകുകയും ചെയ്ത ദൈവത്തിൻ്റെ കുഞ്ഞാടായ ക്രിസ്തുവിൻ്റെ കടന്നുപോകൽ ഇവിടെ വെളിപ്പെടുത്തപ്പെടുന്നു. ഈ കടന്നുപോകലാണ് ലോകത്തിന് രക്ഷപ്രദാനം ചെയ്യുന്നത്. അത് ദിവ്യകുഞ്ഞാടായ ക്രിസ്തുവിൻ്റെ കുരിശുയാഗം തന്നെയാണ്. ക്രിസ്തു സമഗ്ര വിമോചകനാണെന്ന്, ലോകവിമോചകനാണെന്ന് അത് വെളിപ്പെടുത്തുന്നു. ഇനി ദൈവത്തിൻ്റെ കുഞ്ഞാടിനെ വെളിപാടിൻ്റെ കുഞ്ഞാട് എന്നും നാലാമതൊരർത്ഥമുണ്ട്. ഏശയ്യാ പ്രവാചകന്റെ വാക്കുകളിൽ കുഞ്ഞാട് നിഷ്കളങ്കതയുടെ പര്യായമാണ്. വെളിപാടിൻ്റെ കുഞ്ഞാട് യേശുവിൻ്റെ നിഷ്കളങ്കതയെ സൂചിപ്പിക്കുന്നു. പ്രവാചകൻ പറയുന്നു, അന്നാളുകളിൽ ചെന്നായി മാട്ടിൻകുട്ടിയും ഒരുമിച്ചു വസിക്കും. ഇനി പുതിയ നിയമത്തിലേക്ക് കടക്കുമ്പോൾ ക്രിസ്തു പത്രോസിന് നൽകുന്ന പരമാധികാരം, പത്രോസെ നീ എൻ്റെ ആടുകളെ മേയ്ക്കുക എന്നാണ്. ലൂക്കാസ് വിശേഷകൻ കുഞ്ഞാടിൻ്റെ രൂപം മറ്റൊരു വിധത്തിലും ചിത്രീകരിക്കുന്നു. പോകുവിൻ, ഇതാ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയയ്ക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ ക്രിസ്തുവിൻ്റേതായി രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യ ചോദ്യം, നിങ്ങൾ എന്തന്വേഷിക്കുന്നു എന്നാണ്. മനുഷ്യൻ്റെ അന്വേഷണ ലക്ഷ്യം എന്താണെന്ന അടിസ്ഥാന ചോദ്യം തന്നെയാണ് ക്രിസ്തു മറ്റൊരു വിധത്തിൽ ഇവിടെ ഉന്നയിക്കുന്നത്. ലക്ഷ്യബോധമില്ലെങ്കിൽ ഏത് അന്വേഷണവും അർത്ഥശൂന്യമാണല്ലോ. ഞാൻ ആരെയാണ് ഈ ജീവിതത്തിൽ അന്വേഷിക്കുന്നത്? ജീവിതയാത്ര അടിസ്ഥാനപരമായും സഹോദരങ്ങൾക്കൊപ്പമുള്ള ഒരു ഈശ്വര അന്വേഷണമായി മാറണം. അത് സാഹോദര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വഴികൾ ഈ ഭൂമിയിൽ തുറക്കും. അതുകൊണ്ടാണ് വിശ്വസമാധാന സന്ദേശത്തിൽ ഇക്കുറി പാപ്പ ഫ്രാൻസിസ് ഇങ്ങനെ പ്രഖ്യാപിച്ചത്, സമാധാനത്തിൻ്റെ അടിത്തറ സാഹോദര്യമാണ് എന്ന്. ഭാരതീയരായ നാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. സ്വാതന്ത്ര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും പ്രഖ്യാപനമാണ് റിപ്പബ്ലിക് ദിനം. ഭാരതീയ ആത്മീയതയുടെയും ജീവിതാന്തസ്സിൻ്റെയും ഭാഗമായി തീരണം നാം ആചരിക്കുന്ന ജനാധിപത്യ മതേതര രാഷ്ട്രം. ഭാരതീയരായ നാം ഓരോരുത്തരും ജാതിമത വർണ്ണ വംശഭേദമന്യേ നീതിയിലും സമാധാനത്തിലും സാഹോദര്യത്തിലും സമത്വത്തിലുമുള്ള ഒരു രാഷ്ട്രമാണ് സ്വപ്നം കാണേണ്ടത്. നാം ആചരിക്കുന്ന രാഷ്ട്രദിനം ഇനിയും യാഥാർത്ഥ്യമാകണമെങ്കിൽ ഇനിയും നമ്മുടെ ജീവിതത്തിൽ നീതിയും സാഹോദര്യവും ഐക്യവും ഐക്യദാർഢ്യവും വളരേണ്ടിയിരിക്കുന്നു. നാം അനുരഞ്ജിതരാവേണ്ടിയിരിക്കുന്നു. നീതിയും സത്യവും സ്നേഹവും സാഹോദര്യവുമുള്ളൊരു രാഷ്ട്രത്തിനായി നമുക്ക് പരിശ്രമിക്കാം. പരസ്പരം അനുരഞ്ജിതരാവാം. നമ്മുടെ മാതൃഭൂമിയെ പരിപാലിക്കണമേ എന്ന് ദൈവത്തോട് ഈ സുദിനത്തിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കാം. നാം എല്ലാവരും ഒരേ പിതാവിൻ്റെ, ദൈവപിതാവിൻ്റെ മക്കളാണ്. ക്രിസ്തുവിൽ അനുരഞ്ജിതരായവർ ദൈവത്തെ പിതാവായി കാണുകയും തൽഫലമായി സാഹോദര്യത്തിൽ ജീവിക്കുകയും ചെയ്യുന്നു. അവർ അപരനെ ഒരിക്കലും പ്രതിയോഗിയോ ശത്രുവോ ആയിട്ടല്ല, ദൈവപുത്രനും പുത്രിയുമായി സ്വീകരിക്കുകയും സ്നേഹിക്കുകയും പരസ്പരം ആദരിക്കുകയും ചെയ്യുന്നു. നാം ക്രിസ്തുവിൽ ഒന്നായിരിക്കുന്നു. സകലരും ക്രിസ്തുവിൽ അതുല്യവും പവിത്രവുമായ ഒരന്തസ്സാസ്വദിക്കുന്നുണ്ട്. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. അവിടുന്ന് നിരുപമ സ്നേഹമാണ്. ആ സ്നേഹത്തിൽ അനുദിനം ജീവിക്കുവാനും വളരുവാനും നമുക്കേവർക്കും സാധിക്കട്ടെ.
ദൈവം നിരുപമ സ്നേഹം, സ്നേഹം നിറയും നിർജ്ജരിയല്ലോ നിറയെ പൂക്കും കരകളുയർത്തും നിർമ്മല നീർച്ചോല സ്നേഹം നിരുപമ സ്നേഹം ദൈവം നിരുപമ സ്നേഹം.
ഈ ഗാനം കെ ജെ യേശുദാസ് ആലപിച്ചതാണ്. രചന ഫാദർ ജോസ് പാറാംകുഴി, സംഗീതം ഫാദർ ജസ്റ്റിൻ പനക്കൽ OCD.
കാടുകൾ മേടുകൾ മാനവ സരണികൾ പുണർന്നു പുൽകുമ്പോൾ കുന്നുകൾ കുഴികൾ ഉയർച്ചകൾ താഴ്ചകൾ ഒരുപോൽ പുഷ്പിക്കും സ്നേഹം നിരുപമ സ്നേഹം ദൈവം നിരുപമ സ്നേഹം ദൈവം നിരുപമ സ്നേഹം. ദൈവം നിരുപമ സ്നേഹം. ദുഷ്ടൻ ശിഷ്ടൻ സമമായ വിടുന്നുന്നതി പാർക്കുന്നു മഞ്ഞും മഴയും വെയിലും പോലതു അവരെ ഒരുക്കുന്നു സ്നേഹം നിരുപമ സ്നേഹം ദൈവം നിരുപമ സ്നേഹം ദൈവം നിരുപമ സ്നേഹം. സാഗര സമതല പർവ്വത നിരകൾ നിതരാം പാടുന്നു സർവേശ്വരനെ സദ്ഗുരുവേ നീ സനാതന പ്രേമം സ്നേഹം നിരുപമ സ്നേഹം ദൈവം നിരുപമ സ്നേഹം ദൈവം നിരുപമ സ്നേഹം. ദൈവം നിരുപമ സ്നേഹം സ്നേഹം നിറയും നിർജ്ജരിയല്ലോ നിറയെ പൂക്കും കരകളുയർത്തും നിർമ്മല നീർച്ചോല സ്നേഹം നിരുപമ സ്നേഹം ദൈവം നിരുപമ സ്നേഹം.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് സീറോ മലബാറിയത്തിലെ ആരാധനക്രമം അനുസരിച്ച് ഫാദർ വില്യം നെല്ലിക്കൽ പങ്കുവച്ച സുവിശേഷ ചിന്തകളാണ്.